ഹായ് ഹലോ, നമസ്കാരം എല്ലാ ആൾക്കും. ലൈഫ് ലൈൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് ഒരു ലവ് സ്റ്റോറിയാണ് ഗൈസ്. ഈ ലവ് സ്റ്റോറി പറയുന്നതിന് മുന്നേ ഒരു അപ്പോളജി, അത് എനിക്ക് പറയണം. അത് ഞാൻ അപ്പോളജൈസ് ചെയ്യുന്ന ആരോടെന്ന് വെച്ചാൽ ഈ സ്റ്റോറി അയച്ച വ്യക്തിയോടാണ്. ബിക്കോസ് ഈ സ്റ്റോറി എനിക്ക് അയച്ചിരുന്നത് കഴിഞ്ഞ വർഷം ആളുടെ എന്താ ഫസ്റ്റ് ആനിവേഴ്സറി, ലവ് ആനിവേഴ്സറിക്ക് വായിക്കാൻ വേണ്ടി അയച്ചതെന്നാണ്. ഇപ്പോൾ ഈ മാസം February 26th തോന്നുന്നു ആളുടെ സെക്കൻഡ് ആനിവേഴ്സറിയാണ്. ഗൈസ് എം സോറി ഗൈസ്, സെക്കൻഡ് ആനിവേഴ്സറിക്കാണ് ഞാൻ വായിക്കുന്നത്. അത് കറക്റ്റ് 1 ഇയർ കഴിഞ്ഞപ്പോൾ ആൾ വീണ്ടും എന്നെ ഓർമ്മിപ്പിക്കുകയാണ്. ആ മെയിൽ ഞാൻ ആദ്യം വായിക്കട്ടോ. എൻ്റെ ഫസ്റ്റ് ലവ് ആനിവേഴ്സറിക്ക് ആണ് ഇത് ഞാൻ ഗിഫ്റ്റായിട്ട് ചോദിച്ചത്, ബട്ട് കിട്ടിയില്ല. നൗ ദിസ് February 26th ഈസ് മൈ സെക്കൻഡ് ലവ് ആനിവേഴ്സറി, കുഡ് യു പ്ലീസ് അപ്ലോഡ് ഇറ്റ്. ഓക്കെ, താൻ ലാസ്റ്റ് പറഞ്ഞ സ്റ്റോറിയുടെ കൂടെ ഇതും ആഡ് ആക്കിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ സ്റ്റോറി വായിച്ചിട്ട് ഇതും കൂടെ പറഞ്ഞേക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം സംഭവം എന്താ, എനിക്ക് സമയം കിട്ടിയില്ല, അല്ലെങ്കിൽ ഞാൻ മിസ് ഔട്ട് ചെയ്തൊരു സ്റ്റോറിയാണ്. ഞാൻ വായിക്കാമെന്ന് പ്രോമിസ് കൊടുത്തിട്ട് ഞാനിങ്ങനെ ലാഗാക്കിയത് മനഃപൂർവ്വമല്ല. കുറേ കാര്യങ്ങൾ നമുക്ക് അതിനിടയ്ക്കുണ്ടല്ലോ. നമുക്കിത് മാത്രമല്ല പോഡ്കാസ്റ്റ് മാത്രമല്ല എൻ്റെ ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഐ എം സോറി. ഓക്കെ, ഇനി നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോട്ടോ. ഹായ് ചേച്ചി, ഞാൻ ചേച്ചിയുടെ സ്റ്റോറീസൊക്കെ കേട്ടത് ഈ ഇടയ്ക്കാണ്, അതായത് 1 വർഷം മുന്നേ കേട്ടോ. ഓക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്കുണ്ടൊരു സ്റ്റോറി പറയാനായിട്ട്. നെയിം റിവീൽ ചെയ്യുന്നില്ല ഞാൻ. ഇത് കുറച്ച് ലോങ് സ്റ്റോറിയാണ്. ചേച്ചിക്ക് വേണമെങ്കിൽ ഇത് 2 പാർട്ടായിട്ട് വായിക്കാം. ഓക്കെ ഓക്കെ, ലീവ് ഇറ്റ്, അതങ്ങനെ ഒറ്റ പാർട്ടി വായിച്ചോളാം. ഓക്കെ, കാരണം ഇത് ഒരുപാട് ലാഗ് ആക്കുന്നുണ്ട്. ഞാൻ ഇത്രയും 1 വർഷത്തോളം ലാഗ് ആക്കി, ഇനിയും ലാഗ് ആക്കി ആൾ എന്നെ വീട്ടിൽ വന്ന് തല്ലും. ഓക്കെ, എനിക്ക് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അങ്ങനെയുള്ള ലവിനോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. എനിക്ക് ആ ടൈമിൽ കൂടുതലും ബോയ്സ് ബഡ്ഡീസ് ഉണ്ടായിരുന്നു. സോ അവരുടെ കൂടെ അങ്ങനെ ചില്ലടിച്ച് നടക്കുമായിരുന്നു. സ്കൂൾ ക്രഷൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഒരു ലവ് അങ്ങനൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാനും വിചാരിച്ചു സ്കൂൾ ലവ് ഒക്കെ നിലനിൽക്കില്ല, ഇമ്മച്ച ലവ് ആയിരിക്കും അങ്ങനെയൊക്കെ. എനിക്കൊരാളെ തന്നെ പ്രേമിച്ച് അവനെ തന്നെ കെട്ടണം, അങ്ങനെയൊക്കെ ആയിരുന്നു ഇഷ്ടം. സോ അങ്ങനെ ഒരാളെ വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ ഞാനൊരു December കോളേജിൽ കയറി. എൻ്റെ കോളേജ് മൈസൂരിലാണ്. സോ ക്ലാസ് തുടങ്ങി കുറച്ച് ഡേയ്സ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ലീവ് കിട്ടി. സോ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എങ്ങനെ വീട്ടിലേക്ക് പോകണം, എവിടെ നിന്നാണ് ബസ് കയറേണ്ടത് ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. എനിക്കും എൻ്റെ 2 ഫ്രണ്ട്സിനും അറിയില്ലായിരുന്നു. ഓക്കെ, അപ്പം ഞങ്ങളുടെ ക്ലാസ്സിൽ 2 ബോയ്സ് വന്ന് ഞങ്ങൾ പരിചയപ്പെട്ടു. അവർ പറഞ്ഞു ഞാൻ നമുക്ക് ഒരുമിച്ച് പോകാം നാട്ടിലേക്കെന്ന്. സോ ഞങ്ങൾ വിചാരിച്ചു മാളിലൊക്കെ ഒന്ന് പോയിട്ട് ബസ് കയറാമെന്ന്. അങ്ങനെ ഇവന്മാരും ഞാനും എൻ്റെ 2 ഫ്രണ്ട്സും കൂടി മാളിലെത്തി. ഞാനും എൻ്റെ ഫ്രണ്ട്സും ഉള്ളിൽ കയറിയപ്പോൾ അവന്മാർ പറഞ്ഞു അവരുടെ 2 ഫ്രണ്ട്സും കൂടെ വരാനുണ്ട്. സോ ഞങ്ങൾ അങ്ങ് വെയിറ്റ് ചെയ്തു. അങ്ങനെ അവരും എത്തി. ഇവിടെയാണ് ഞാൻ അവനെ ആദ്യമായിട്ട് കണ്ടത്. അവൻ മുസ്ലിമാണ് കേട്ടോ, ഞാൻ ഹിന്ദു. ഒരു ഇൻ്റർഫേത്ത് ലവ് സ്റ്റോറിയാണ്. അവൻ കേരളത്തിൻ്റെ ഒരറ്റത്തും ഞാൻ മറ്റൊരറ്റത്തും. ഓക്കെ, അങ്ങനെ ഇവർ രണ്ടുപേരും ഞങ്ങൾ പരിചയപ്പെട്ടു. മീൻസ് ആ 2 ഫ്രണ്ട്സ്. ഓക്കെ, പിന്നെ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് മോളൊക്കെ കറങ്ങി കൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ഭയങ്കര കൂൾ ടൈപ്പ്, നല്ല വൈബ് കമ്പനിയൊക്കെ. ബട്ട് അവൻ ഞങ്ങളുടെ പിറകിൽ അങ്ങനെ ഒന്നും മിണ്ടാതെ ഒറ്റയ്ക്ക് നടക്കുമായിരുന്നു. സോ ഞാൻ വിചാരിച്ചു കമ്പനി കൂടാന്ന്. അങ്ങനെ ഞാൻ പോയി ചോദിച്ചു എന്തെങ്കിലും ഒന്നും മിണ്ടാതെ നടക്കുന്നതെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു അങ്ങനെ വെറുതെ മിണ്ടിയിട്ടും കാര്യമൊന്നുമില്ലല്ലോ എന്ന്. അപ്പോൾ ഞാൻ ആകെ ഒരുമാതിരിയായി. പിന്നെ ഞാനൊന്നും പറയാൻ പോയിട്ടില്ല. പിന്നെ ഞങ്ങൾ ആ മാളൊക്കെ കറങ്ങിയിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്പേഴ്സൊക്കെ എക്സ്ചേഞ്ച് ചെയ്ത് ഇൻസ്റ്റാ അക്കൗണ്ട് എക്സ്ചേഞ്ച് ചെയ്തു. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ബസ്സിലേക്ക് കയറി നാട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്ന് എല്ലാവരും പുതിയ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ചാറ്റിംഗ് തുടങ്ങി. അങ്ങനെ ഞാനും ഒരു ഹായ് ഇട്ട് ചാറ്റിംഗ് തുടങ്ങി അവനുമായിട്ട്. പിന്നെ വീട്ടിലിരുന്ന് 1 വീക്ക് ഫുൾ ചാറ്റിംഗ് ആയിരുന്നു. ആ ചാറ്റിൻ്റെ ഇടയിൽ ഞങ്ങൾ നല്ല ഫ്രണ്ട്സായി. അവനങ്ങനെ ആരോടും ഷെയർ ചെയ്യാത്ത സീക്രട്ട്സൊക്കെ എന്നോട് വെറും 2 ഡേറ്റ്സിൻ്റെ ചാറ്റിൽ പറഞ്ഞു തുടങ്ങി. അവനങ്ങനെ ഗേൾസിനോടൊന്നും അധികം മിണ്ടാത്ത കൂട്ടത്തിലാണ്. അതുകൊണ്ട് ലീവൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കോളേജിൽ എത്തുമ്പോഴേക്കും ഒക്കെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് മിണ്ടാൻ തുടങ്ങി. അങ്ങനെ അവൻ എന്നോട് വല്ലാണ്ടടുത്തു. അവൻ ആ ടൈമിൽ ഒരു ക്രഷ് ഉണ്ടായിരുന്നു അവൻ്റെ നാട്ടിൽ. സോ അവളെ സെറ്റാക്കാനൊക്കെ കുറേ ഐഡിയാസ് പിന്നെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പോയി പ്രപ്പോസ് ചെയ്യാൻ മോട്ടിവേഷനും കൊടുത്തിട്ടുണ്ട്. ഞാനും എൻ്റെ 2 ഫ്രണ്ട്സും ഒരു ക്ലാസ്സിലും അവനും അവൻ്റെ 3 ബോയ്സും വേറൊരു ക്ലാസ്സിലുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇൻ്റർവെൽ ടൈമിലൊക്കെ ഒന്നിച്ചിരുന്ന് സംസാരിക്കുമായിരുന്നു. അങ്ങനെ ഡേ ടു ഡേ കഴിയും തോറും ഞങ്ങൾ അടുത്തു കൊണ്ടിരുന്നു. ചാറ്റിംഗ് മാറി കോളായി. കോൾ നൈറ്റ് 4 വരെയൊക്കെ ആയി തുടങ്ങി. അങ്ങനെ അവനോടുള്ള ഫീലിങ്സ് ഡെവലപ്പായി തുടങ്ങി. ദിവസം കൂടുന്തോറും അവനോട് വല്ലാത്തൊരു ഇഷ്ടമായി തുടങ്ങി. ബട്ട് അവന് വേറൊരു കുട്ടിയെ ഇഷ്ടമാണെന്ന് അതെനിക്കറിയാമെന്നുള്ളതുകൊണ്ട് തന്നെ ഞാനതൊന്നും പറഞ്ഞില്ല. ചിലപ്പോഴൊക്കെ അവൻ അവളെ പ്രപ്പോസ് ചെയ്യാനൊക്കെ ഐഡിയ ചോദിക്കുമ്പോഴാണെങ്കിൽ സങ്കടമൊക്കെ വരുമായിരുന്നു. പിന്നെ ഞാൻ അവന് കുറേ ക്ലൂ ഒക്കെ കൊടുത്തു എൻ്റെ ഫീലിങ്സിനെ കുറിച്ചിട്ട്. ബട്ട് അവന് ഗേൾസായിട്ട് അത്ര കമ്പനി ഇല്ലാത്തതുകൊണ്ടായിരിക്കണം അവനോ ഒന്നും മനസ്സിലായില്ല. ക്ലൂ ഒക്കെ വേസ്റ്റായി പോയതുപോലെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൻ അവളെ പ്രപ്പോസ് ചെയ്തത്. ബട്ട് അവളെ റിജക്റ്റ് ചെയ്തു. അവൻ ആകെ സാഡായി. അവൻ്റെ കൂടെ നിന്ന് ഒന്ന് അവനെ സമാധാനിപ്പിക്കാൻ നോക്കി ഞാൻ. അങ്ങനെ ഇരിക്കുമ്പോൾ ആണ് ഒരു ദിവസം അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നോട് ചോദിച്ചത്, നിനക്ക് അവനെ ഇഷ്ടമാണല്ലേ? അത് ഞാൻ പിന്നെ എല്ലാ സത്യവും പിന്നെ പറഞ്ഞോണ്ട് തന്നെ പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ആ പെൺകുട്ടി എന്തായാലും ഇനിയസ് പറയില്ല അവനോട്, അവരെന്തായാലും സെറ്റാവാൻ പോകുന്നില്ല, നീ നിൻ്റെ കാര്യം പോയി പറയാൻ പറഞ്ഞു. അങ്ങനെ എന്നോട് പറ്റി എന്നെക്കൊണ്ട് പറ്റിയ വഴികളൊക്കെ നോക്കി ആ കുട്ടി യെസ് പറയിപ്പിക്കാൻ, പക്ഷെ കഴിഞ്ഞില്ല. അങ്ങനെ 2 മന്ത്സ് കഴിഞ്ഞ് ഫെബ്രുവരി ലാസ്റ്റൊക്കെ ആയപ്പോഴേക്കും അവൻ്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞു, എടി നീ ധൈര്യമായിട്ട് പോയി പ്രപ്പോസ് ചെയ്തോന്നു, അവന് നിന്നോടൊരു ഇഷ്ടമുണ്ട്. ബട്ട് അവനത് ഒരിക്കലും പറയില്ല, ഓൾറെഡി ആ കുട്ടി അവനെ റിജക്റ്റ് ചെയ്തു, സോ നീ ഇനിഷ്യേറ്റീവ് എടുത്ത് പറ. ഇതൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു അവനെ ഒന്ന് 1 മാസമൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് പതുക്കെ പ്രപ്പോസ് ചെയ്യാം. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് അവനെ കൈവിട്ട് പോയാലോ. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ എങ്ങനെ ഫേസ് ചെയ്യും അവൻ റിജക്റ്റ് ചെയ്താൽ? ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് നഷ്ടപ്പെട്ടില്ലേ? അങ്ങനെ 1000 ചോദ്യങ്ങൾ എൻ്റെ ഉള്ളിലൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഒന്നും നോക്കില്ല, പ്രപ്പോസ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. ഒരു കറക്റ്റ് ടൈം നോക്കി കോളേജ് ലീവ് എടുത്ത് വീട്ടിൽ പോകാൻ തീരുമാനിച്ചു. അവനോടും വരാൻ പറഞ്ഞു. ഞങ്ങൾ ഒന്നിച്ച് മോർണിംഗ് മൈസൂർ പാലസൊക്കെ കറങ്ങി, മൈസൂർ സിറ്റിയൊക്കെ കണ്ട് അങ്ങനെ ഈവനിങ് ബസ് കയറാൻ ടൈമായി. അവൻ എൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ ഹാർട്ടൊക്കെ വല്ലാണ്ട് ഇടിച്ചു തുടങ്ങി. എന്താകുന്നു, ഒരു ഐഡിയയും കിട്ടുന്നില്ല. അങ്ങനെ അറ്റ് ലാസ്റ്റ് ഞാൻ അവനോട് ചെവി ഒന്ന് കാണിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ അവൻ്റെ ചെവിയിൽ, എനിക്ക് എന്നെ ഇഷ്ടമാണ്, ഐ ലവ് യു എന്ന് പറഞ്ഞ് ഓടി ബസ്സിൽ കയറി. വിൻഡോയുടെ ഷട്ടർ ഓൾറെഡി ക്ലോസ്ഡ് ആയിരുന്നു. സോ എൻ്റെ ടെൻഷൻ ഒന്ന് റിലീവ് ആകുന്ന വരെ ഞാനൊന്നും മിണ്ടാതെ അവിടെ അങ്ങനെ ഇരുന്നു. പിന്നെ മതിയെ ആ ഷട്ടർ ഒന്ന് പൊക്കി നോക്കിയപ്പോൾ അവൻ പുറത്ത്, കറക്റ്റ് ആ വിൻഡോയുടെ പുറത്ത് തന്നെ നിൽപ്പുണ്ട്. എനിക്കാണെങ്കിൽ എന്താ പറയേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല. ബസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, റിപ്ലൈ പോസിറ്റീവ് ആണെങ്കിൽ നാട്ടിൽ നിന്ന് ഞാൻ തിരിച്ച് വരുമ്പോൾ നീ എന്നെ കാത്തിവിടെ വരണം, ഇല്ലെങ്കിൽ നെഗറ്റീവ് ആണ്, അങ്ങനെയാണെങ്കിൽ നിൻ്റെ ഫ്രണ്ട്സിനെ വിടാമെന്ന് പറഞ്ഞു. അവനൊരു ചിരിയും ചിരിച്ച് ഓക്കെ എന്ന് പറഞ്ഞു. ഒരു ഭയം തന്നു, തിരിച്ച് നടന്നു. അപ്പം തന്നെ എനിക്കെന്തോ ഒരു പ്രതീക്ഷ പോലെ, അവൻ നോ പറയില്ല. അങ്ങനെ ഞാനും ബസ്സിൽ കയറി. ഇതെല്ലാം ഓർത്ത് അങ്ങനെയേ വീട്ടിലേക്ക് പോയി. കുറച്ച് കഴിഞ്ഞ് അവൻ്റെ ഒരു കോള് വന്നു. കുറച്ച് നേരം ഞാൻ സംസാരിച്ചു. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അവനെന്നെ ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ വീട്ടിലെത്തി. എനിക്ക് അവനെയും അവൻ എന്നെയും വല്ലാണ്ട് മിസ് ചെയ്യാൻ തുടങ്ങി. വീട്ടിലായതുകൊണ്ട് കോളൊന്നും പറ്റില്ലായിരുന്നു, വെറും ചാറ്റിംഗ് മാത്രം. അങ്ങനെ ലീവ് കഴിഞ്ഞ് ഞാൻ റിട്ടേൺ വന്നു. വന്നപ്പോൾ അവനാണെങ്കിൽ ബസ് സ്റ്റാൻഡിൽ എന്നെയും വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സ്റ്റാൻഡിൽ നിന്ന് പാർക്കിലേക്ക് നടക്കാൻ തുടങ്ങി. നടക്കുമ്പോൾ എനിക്ക് അവൻ്റെ കയ്യിൽ പിടിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ എന്തോ ഒന്ന് എന്നെ തടുത്തു. അങ്ങനെ ഞങ്ങൾ പാർക്കിലെത്തി. അവൻ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് എൻ്റെ കയ്യിൽ പിടിച്ചു. ഞങ്ങളൊന്നും മിണ്ടാതെ കുറേ നേരം അവിടെ ഇരുന്നു. ഞങ്ങൾ രണ്ടുപേർക്കും അത് വിശ്വസിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ഒക്കെ ഒരു സ്വപ്നം പോലെയായിരുന്നു. കുറേ നേരത്തെ മൗനത്തിന് ശേഷം അവൻ്റെ വായിൽ നിന്ന് ഞാൻ കേൾക്കാൻ ആഗ്രഹിച്ച 3 വാക്ക് ഞാൻ കേട്ടു, ഐ ലവ് യു. അത് അപ്പോഴുള്ള ആ ഫീല് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. സന്തോഷവും സങ്കടവും ഒക്കെ മിക്സായൊരു ഫീല്. ഇതൊക്കെ കഴിഞ്ഞ് അവൻ എന്നെ ഹോസ്റ്റലാക്കി. പിരിയാൻ ഞങ്ങൾക്ക് മനസ്സിലായിരുന്നെങ്കിലും പിരിഞ്ഞല്ലേ പറ്റുള്ളൂ. മനസ്സിലാ മനസ്സോടെ ഞങ്ങൾ ബൈ പറഞ്ഞു. ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല ഞങ്ങൾ, കാരണം വിഷമം കൂടണ്ടെന്ന് വെച്ചിട്ടാണ്. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. ഞങ്ങളുടെ ഇഷ്ടം വല്ലാത്തൊരു സ്റ്റേജിൽ വളർന്നെത്തിയിട്ടുണ്ട്. അവനല്ലാതെ ഞാനും ഞാനല്ലാതെ അവനും പറ്റില്ലാന്നൊരു സ്റ്റേജ്. ഒരു ദിവസം കണ്ടില്ലെങ്കിൽ പോലും വല്ലാണ്ട് പെയിൻ തോന്നി തുടങ്ങി. അങ്ങനെ ഇപ്പോൾ 7 മന്ത്സ് ആയി റിലേഷൻ തുടങ്ങിയിട്ട്. 7 മന്ത്സിൽ ഇണക്കങ്ങളും പിണക്കങ്ങളും കരച്ചിലും സന്തോഷവും റൊമാൻസും ഒക്കെ ആയിട്ട് കടന്നുപോയി. ഞങ്ങളുടെ റിലേഷൻ കെട്ടുകുടുങ്ങി കിടക്കുന്ന ഒരു നൂല് മാതിരിയാണ്. അവൻ മുസ്ലിം, ഞാൻ ഹിന്ദു. അവൻ്റെ വീടും എൻ്റെ വീടും തമ്മിലൊരു എസ്റ്റിമേറ്റ് പറയുകയാണെങ്കിൽ ഒരു 500 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടാവും. പിന്നെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്, അവരെന്നെ കാട്ടി ഒരു ഏജ് കുറവാണ്. ബട്ട് ഇതൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ തീരുന്ന എനിക്ക് അവന് കൊടുക്കാവുന്നതും അവൻ എനിക്ക് കൊടുക്കാവുന്നതും സ്നേഹം മാത്രം. അത് ഞങ്ങളുടെ ഉള്ളിൽ ഒരുപാടുണ്ട്. വേറൊന്നും ഞങ്ങളിപ്പോൾ നോക്കുന്നില്ല. ഇനി ഞാൻ ചേച്ചിക്ക് ഒരു 5 ഇയേഴ്സൊക്കെ കഴിഞ്ഞ് ഇതിൻ്റെ ബാലൻസ് സ്റ്റോറി പറയും. അപ്പോഴേക്കും അവൻ എൻ്റെ ഹസ്ബൻഡായി തീർന്നിരിക്കും. വാവ്, ചേച്ചി ഇത് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫൈ ചെയ്യാം. ഓക്കേ. അപ്പം നേരത്തെ പറഞ്ഞ ആ സ്റ്റോറിയുടെ കൂടെ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ആ സ്റ്റോറി 1 വർഷം മുന്നേ അയച്ചാണല്ലോ. 7 മന്ത്സായി സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പറഞ്ഞത്. ഇപ്പോൾ അത് 2 ഇയേഴ്സ് ആവാൻ പോവാണ്. ഫെബ്രുവരി 26 2 ഇയർ ആനിവേഴ്സറിയാണ്, ലവ് ആനിവേഴ്സറി. ഐ എം സോ ഹാപ്പി ഫോർ യു ഗൈസ് ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. ആൻഡ് ഈ ഒരു പാരഗ്രാഫും കൂടെ ഉണ്ട്, അതും കൂടെ ഞാൻ വായിച്ചതാണ്. അതെ, ഈ എനിക്ക് 2-3 ദിവസം മുന്നേ എനിക്ക് അയച്ചതാണ്, അതും കൂടെ ഞാൻ വായിക്കാം. ലാസ്റ്റ് പറഞ്ഞ സ്റ്റോറിയുടെ കൂടെ ഇതും കൂടെ ആഡാക്കിക്കോ കേട്ടോ ചേച്ചി. 2 ഇയേഴ്സ് ആകുന്നു, സ്റ്റിൽ ഐ എം ലവിങ് ഹിം അൺകണ്ടീഷണലി ഫ്രം ദ ഡേ ഐ ഫെൽ ഫോർ ഹിം വിതൗട്ട് എനി ചേഞ്ച്. ഈ ഇയേഴ്സിൻ്റെ ഇടയിൽ കുറേ കച്ചറകളും മിസ്അണ്ടർസ്റ്റാൻഡിങ്സും അത്യാവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ബട്ട് അതിനെയൊക്കെ ഞങ്ങൾ ഓവർകം ചെയ്ത് ഭയങ്കര ഹാപ്പിയായിട്ട് മുന്നോട്ട് പോകുന്നു. ഐ എം ലക്കി ടു ഹാവ് ഹിം ഇൻ മൈ ലൈഫ്. ഇനി അങ്ങോട്ടുള്ള നീണ്ട പാതയിൽ ഞങ്ങൾക്ക് ഇതുപോലെ ഒന്നിച്ച് എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആക്കി ഹാപ്പിയായിട്ട് പോകാൻ പറ്റണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതാണ് ക്ലൈമാക്സ്. അപ്പോൾ ഇപ്പോൾ 26 February ഈസ് ദർ ആനിവേഴ്സറി, സെക്കൻഡ് ലവ് ആനിവേഴ്സറി. ഐ എം സോ ഹാപ്പി ഫോർ യു ഗൈസ്, റിയലി ഐ എം സോ ഹാപ്പി, ബിക്കോസ് റിലേഷൻ കൊണ്ടൊന്നും അത്ര ഈസിയുള്ള കാര്യമല്ല. 2 years എന്ന് വെച്ചാൽ ഇറ്റ്സ് നോട്ട് എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം അല്ലേ. അതുപോലെ നിങ്ങൾ നിങ്ങൾ ഒരുമിച്ചുണ്ടാവുന്നു, ഇനി അങ്ങോട്ടും ഒരുമിച്ചുണ്ടാവണം. 5 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും എനിക്കൊരു മെയിൽ വരണം ഇതുപോലെ, ചേച്ചി എൻ്റെ കല്യാണമാണ് എന്ന് പറഞ്ഞിട്ട് അല്ലോ. അപ്പോൾ യാ, ദിസ് ഈസ് എ സ്റ്റോറി. അപ്പോൾ അടുത്തൊരു സ്റ്റോറി ആയിട്ട് ഞാൻ മുന്നേ വരും. അതിന് മുന്നേ നിങ്ങൾക്ക് എനിക്കും നിങ്ങൾക്ക് ഒരു സ്റ്റോറിയൊക്കെ വേണമെങ്കിൽ അയക്കാം ഇതുപോലെ, അല്ലെങ്കിൽ ഇതിൻ്റെ എക്സ്പീരിയൻസോ എന്തുവേണമെങ്കിലും ആയിക്കോട്ടോ. അയക്കേണ്ട മെയിൽ ഐ ഡി megavj1827@gmail.com, ഇല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി veermex veer_mege. ബൈ ബൈ, ടേക്ക് കെയർ.